رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد تلاوة مجالس رمضان دي ربطي أنجامت إبسود لك إلا ماني براكشك لكم هدايم نرنيا سوغدم. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ 25-ാമത്തെ പകലിലാണ് നമ്മളിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പും നിസ്കാരങ്ങളുമെല്ലാം അളവറ്റ പ്രതിഫലം നൽകപ്പെടുന്ന വിധം നമ്മളിൽ നിന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നതാക്കട്ടെ. നാളെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടാക്കി അള്ളാഹു ഇതിനെയൊക്കെ മാറ്റിത്തരട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് നമ്മളുള്ളത്. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തുകൊണ്ടും ധന്യമാണ്, ശ്രേഷ്ഠമാണ്. കാരണം ഖുർആൻ എന്ന മഹൽ ഗ്രന്ഥത്തിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ചർച്ചകളും ഈ ക്ലാസ്സുകളും എല്ലാം വലിയ പ്രതിഫലമുള്ളതാക്കി തരട്ടെ. ഇതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെയൊക്കെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇന്ന് നമ്മൾ 25-ാമത്തെ ദിവസത്തിലാണ്. നാളത്തെ ദിവസം 26-ാമത്തെ ദിവസം, അതായത് നമ്മുടെ നാട്ടിലൊക്കെ 27-ാം രാവ് എന്ന് പറഞ്ഞ് എല്ലാവരും വളരെ സജീവമായി ദാനധർമ്മങ്ങൾക്കും മറ്റുമൊക്കെ നീക്കിവെക്കുന്ന
ഏറെ പ്രതീക്ഷിക്കുന്ന രാവാണ്
27-ാം രാവ്. ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ റമദാനിൽ, പ്രത്യേകിച്ചും 27-ാം രാവിൽ, നമ്മുടെയൊക്കെ നാടുകളിൽ നിരന്തരമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ ഒരു സങ്കടകരമായൊരു കാര്യം, പല നാടുകളിലും ഇത് പല വീടുകളിലും കയറി ചെന്ന് അന്വേഷിച്ച് ചോദിച്ച് വാങ്ങുന്ന, അല്ലേ, ദാനധർമ്മങ്ങൾ ചോദിച്ച്
വാങ്ങുന്ന രീതിയിൽ
പലപ്പോഴും കാണാറുണ്ട്.
ചരക്ക് കൂട്ടിയിട്ടും വീട്ടിൽ കയറിയിട്ടും
പല നാടുകളിലും വളരെ വ്യാപകമായി ആളുകൾ പുറത്തിറങ്ങി ഓരോ വീടുകളിൽ നിന്ന് കയറി ചെന്ന്
ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല,
ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്.
വേണം അത്.
എന്നാൽ ഈ കയറി ചെന്ന് ചോദിക്കപ്പെടുന്ന വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാമസഇല ഫലാ തൻഹർ, ഒരാൾ അതും റമദാൻ മാസത്തിൽ വീട്ടിൽ വന്ന് ചോദിക്കുന്നതല്ലേ എന്ന് കണക്കാക്കി കൊടുക്കാതിരിക്കാനും വയ്യ എന്ന നിവൃത്തിയോടുകൊണ്ട് ഒക്കെ നൽകേണ്ടി വരുന്ന ആളുകളുണ്ട്.
അതന്നെ.
ഏതായിരുന്നാലും ഈ മാസം ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന, അതിന് പ്രത്യേകമായി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു മാസമാണ്.
മാസമാണ്, രാവുമാണ്.
രാവുമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ ചൈതന്യം, അങ്ങനെയുള്ള ഒരു ചൈതന്യം നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു അത് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ സിയാറത്തുകൾ വർദ്ധിപ്പിക്കുന്ന ദിവസമാണ്.
സിയാറത്തുകൾ, മരണപ്പെട്ടു പോയ
പ്രവിധാക്കന്മാരെ പകലൊക്കെ ഏകദേശം ഫുള്ള് സിയാറത്തായിരിക്കും. ഏകദേശം ഒക്കെ നാടിൻ്റെ അവസ്ഥ അനുസരിച്ച്
ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ നാട്ടിൽ 27-ാം രാവിന് സമൂഹമായി ഒന്നായിട്ട് സിയാറത്ത് ചെയ്യാറുണ്ട്. ജമാഅത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയാൽ എല്ലാവരും ചേർന്ന്
തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്.
തീർച്ചയായും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സിയാറത്തുൽ ഖുബൂർ. ഒരു സമയത്ത് ഞാനത് നിങ്ങൾക്ക് വിലക്കിയിരുന്നു, പക്ഷേ ഇനി മുതൽ നിങ്ങളത് ചെയ്തോളൂ എന്ന് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നബിതങ്ങൾ തന്നെ ചില രാവുകളിലൊക്കെ ജന്നത്തുൽ ബഖയിലും മറ്റുമൊക്കെ പോയി
പ്രധാനപ്പെട്ട രാവുകളിൽ
ഒക്കെ സിയാറത്ത് ചെയ്തതായി
മണിക്കൂറുകളോളം അവിടെ കഴിച്ചു കൂടുന്ന അവസ്ഥ
ഉണ്ടായിട്ടുണ്ട്. ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്തിൻ്റെ രാവിലെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ച് പോയി. അങ്ങനെ ചെന്ന് എത്തിപ്പെടുന്നത് ഖബറാളികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും 27-ാം അല്ലേ കൂടുതൽ സമയം ഇത്തിക്കാഫിന് വേണ്ടി സമയം കാണുന്നതൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം ഒത്തിരി മോശമാണ്.
പള്ളിയിൽ വന്നുകൊണ്ടുള്ള
ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ
സമയമല്ലേ ഇപ്പോൾ. തസ്ബീഹ് നിസ്കാരം വർദ്ധിപ്പിക്കുക, അതൊക്കെ കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്.
ഇനി ഇന്നത്തെ ദിവസം നമുക്ക് സൂറത്തുൽ അലഖാണ് ചർച്ച ചെയ്യാനുള്ളത്.
ആദ്യമായി ഇറക്കപ്പെട്ട സൂറത്തിൻ്റെ തുടക്കം,
അവതരണം കൊണ്ട് ഏറ്റവും ആദ്യത്തെ സൂറത്താണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത് അവസാനത്തെ സൂറത്തായി പോയി. തിലാവ മജാലിസ് റമദാനിൽ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്ത് ആണ് ഇത്. അത് അതിൻ്റെതായ ഒരു കാരണങ്ങൾ അതിനുണ്ട്
തീർച്ചയായും.
പക്ഷെ അവതരണം കൊണ്ട് ഏറ്റവും ആദ്യത്തേതാണ് ഇത്.
അഞ്ചായത്തുകൾ
സാമാന്യം ദീനിനെ കുറിച്ച് അറിവുള്ള ഏത് മുസ്ലിമിനും അറിയുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ആദ്യമായി അവതരിച്ച സൂക്തങ്ങൾ ആയത്തുകൾ എന്ന് പറയുന്നത് ബിസ്മി റബ്ബിക്കൽ അലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകളാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്.
അതെ അതെ.
അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് റിസാലത്ത് കിട്ടുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പിന്നെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അതുപോലെ പല ഹദീസുകളിലും കാണാം. അതായത് നബുവത്തിൻ്റെ വഹയിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അല്ലേ, ബദുഉൽ വഹി. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹി മഹാനവർകളുടെ ഏറ്റവും വിശ്രുതമായ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അധ്യായം പോലും ബദുഉൽ വഹിയാണ്. വഹിയിൻ്റെ ആരംഭം അത് പറയുന്നുണ്ട്. വഹിയിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നല്ല സ്വപ്നങ്ങളായിരുന്നു. ബദുഉൽ വഹി അർറുഇയ അസ്സാലിഹ, നല്ല സ്വപ്നങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലങ്ങളിൽ, അതായത് ഈ സൂറത്ത് അവതരിക്കുന്നതിൻ്റെ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ കാണുന്നതൊക്കെയും അച്ചട്ടായി കൃത്യമായി പുലരുകയും ചെയ്തിരുന്നു.
സംഭവിച്ചു എന്നുള്ളതാണ്.
അതെ അതെ അതെ, അങ്ങനെ കാണാറുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഭാതം പുലരുന്ന പോലെ അത് അച്ചട്ടായി ഫലിക്കാറുണ്ടായിരുന്നു, പ്രതിഫലിക്കാറുണ്ടായിരുന്നു. അത് നുബുവത്തിൻ്റെ ഒരു അടയാളമാണ്. ആദ്യം വഹയിൻ്റെ തുടക്കം അതായിരുന്നു എന്ന് പറഞ്ഞാൽ അതും ഒരു വഹയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വഹയിൻ്റെ തുടക്കം അതാണ്, അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ ശേഷമാണ് പിന്നീട് ഈ ജിബ്രീൽ മലക്ക് അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതും സൂറത്ത് ഓതി കൊടുക്കുന്നതൊക്കെ. നബി തങ്ങൾ ജബലന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ അരികെയുള്ള ഗുഹയിൽ, ഹിറ എന്ന് പറയുന്ന ഗുഹ, ഇന്നും മക്കയിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ഹിറ ഗുഹ സന്ദർശിക്കാറുണ്ട് അല്ലേ?
അതെ അതെ.
നമ്മളൊന്നും പോയിട്ടില്ല.
ആമീൻ
ആമീൻ. എന്നും മനസ്സിലുള്ള ഒരു കൊതി അത് മാത്രമാണ്, മക്കയിൽ ഒന്ന് പോകാനും ഹജ്ജ് ഉംറ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അൽഹംദുലില്ലാഹ്, പ്രേക്ഷകരിൽ ഒരുപാട് പേര് പോയവരും കണ്ടവരൊക്കെ
ആഗ്രഹിക്കുന്നവരുണ്ടാവും.
പോയവരെന്നെ വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതൊരു വലിയ അനുഭൂതിയാണ് അവിടെയൊക്കെ പോയിട്ട് കാണുമ്പോൾ.
തീർച്ചയായിട്ടും.
ഏതായിരുന്നാലും ഹിറ ഗുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ പിന്നെ മക്കയിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ബഹുദൈവ ആരാധനയുടെ ഒരു വലിയ ആഘോഷം.
900 ദൈവങ്ങൾ ഇഷ്ടംപോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരവസ്ഥ.
കഅബാലയത്തിൻ്റെ ഉള്ളിൽ വരെ അല്ലേ, 100 കണക്കിന് 10-600 വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടന്നിരുന്ന ഒക്കെ സമയമാണ്. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹനീഫിയത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു ഉള്ള ആളായതുകൊണ്ട് അത്തരം ബഹളങ്ങളിൽ നിന്നൊക്കെ അകന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രവണത നബി തങ്ങളിൽ കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി നുബൂത്ത് കിട്ടുന്നതിൻ്റെ മുമ്പേ ഈ ബഹളങ്ങളിൽ നിന്ന് അകന്ന് ജബലുന്നൂറിൽ ഈ ഹിറ ഗുഹയ്ക്കകത്ത് സ്വന്തമായി തനിച്ചിരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു, കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു പ്രവണത. ആ പോക്കന്നെ ചരിത്രത്തിൽ കാണാവുന്നത് വലിയ കൗതുകമുള്ളൊരു സംഗതി. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2-3 ഒക്കെ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം വരെ തയ്യാറാക്കിയിട്ട് പോയിട്ട് അവിടെ ഇരിക്കും.
അതെ അതെ,
വലിയ കൗതുകമുള്ളൊരു സംഗതിയാണ്. കാരണം എല്ലാ ഭൗതികമായ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ അകന്ന് മാറി തനിച്ചിരിക്കുക, ഖൽവത്തിനെയാണ് നബി തങ്ങൾ തിരഞ്ഞെടുത്തത് ആ സമയത്തൊക്കെ അല്ലേ?
അതെ അതെ.
അതൊരു വലിയ സംഗതിയാണ്. കാരണം വെറുതെ എവിടെങ്കിലും പോയി കാറ്റുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു പ്രതീതിയിലല്ല, രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ഭക്ഷണം വരെ തയ്യാറാക്കി അതുമായി അത് പാർസലാക്കിയിട്ട് പോവുക, അവിടെ ഇരിക്കുക, ഇതൊരു പതിവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അന്നത്തെ പത്നി അവരായിരുന്നല്ലോ, ഖദീജ ബീവി വീണ്ടും ഭക്ഷണം തയ്യാറാക്കുന്നു, പാചകം ചെയ്തു കൊടുക്കുന്നു, അതുമായി വീണ്ടും പോകുന്നു. ഇതിങ്ങനെ ഒരു പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതും ഈ അഞ്ചായത്തുകൾ ഓതുന്ന സാഹചര്യം.
40-ാമത്തെ വയസ്സിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ ഏറ്റവും പ്രാരംഭം എന്ന് പറയുന്നത് ഇതായിരുന്നു. ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അവിടെ തന്നെ നമ്മൾ സാധാരണ പറയുന്നതാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വായിക്കാൻ
ആവശ്യപ്പെടുക,
അല്ലേ? ഇഖ്റ, നബിയെ നിങ്ങൾ വായിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബി തങ്ങളുടെ മറുപടി, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇത് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾ പറയുന്നുണ്ട്, ഫഖത്തനി, ജിബ്രീൽ എന്നെ കൂട്ടിപ്പിടിച്ചു, അണച്ചു പിടിച്ചു എന്നാണ്. അതിൽ നബി തങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു, പ്രയാസമുണ്ടായി എന്ന് നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു
അലൈഹി വസല്ലം.
ഒരു വല്ലാത്തൊരു സന്ദർഭമാണ് ആദ്യമായി ജിബ്രീൽ ഇറങ്ങി വരുന്നത്. അന്നൊന്നും ജിബ്രീലാണെന്ന് പോലും നബി തങ്ങൾക്ക് അറിയാത്തൊരു ഘട്ടം, സ്വാഭാവികമായിട്ടും ഒറ്റക്ക് തനിച്ചിരിക്കുന്ന ആ ഒരു ഹിറയുടെ ഗുഹക്കുള്ളിൽ ഒരാൾ വരുന്നു, വായിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതൊക്കെ തീർത്തും നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവം. 3 തവണ അങ്ങനെ ചെയ്തു എന്നാണല്ലോ ചരിത്രത്തിൽ.
3 തവണ ചെയ്തു, 3-ാമത്തെ
ശേഷമാണ്
ഓതിക്കൊടുത്തത്.
ഓതിക്കൊടുക്കുന്നത് ഈ അഞ്ചായത്തുകൾ. നബി തങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിൻ്റെ ശേഷം ആകെ ബേജാറോടുകൂടി, അല്ലെ, ബേജാറ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഭാഷ,
അവസ്ഥയിലാണ്.
പേടിച്ചുകൊണ്ട് നബി തങ്ങൾ
പനിയും പിടിച്ച് വറച്ചിട്ട്
പുതപ്പിട്ട് മൂടിക്കിടന്നു എന്നാണ് ഹദീജ ബീവിയോട് പറഞ്ഞത്. ജമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിക്കൊണ്ട്, അല്ലേ? നിബിധങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടന്നു, പനി പിടിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ സമയത്ത് ഹദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവാകുന്ന പ്രിയതമനെ ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ ചരിത്രത്തിൽ എന്നും
ഏതൊരു ഭാര്യയും സ്വീകരിക്കേണ്ട,
വല്ലാത്തൊരു ഭർത്താവിനെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളെ ഒരു തരത്തിലുള്ള പൈശാചികമായ ബാധയും നിങ്ങളെ ഏൽക്കില്ല എന്നത് എനിക്കുറപ്പുണ്ട്. കാരണം നിങ്ങൾ എങ്ങനെയാണ് മക്കയിൽ ജീവിച്ച് കാണിച്ചത് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. അബലരായ പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടും നിങ്ങളിൽ നന്മ മാത്രമേ വരുത്തുള്ളൂ. ആ ഹദീസിൻ്റെ വചനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല. ഏതായിരുന്നാലും ആ വാക്കുകളൊക്കെ തന്നെ വല്ലാത്ത അനുഭൂതി പകരുന്ന വാക്കുകളായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടേത്. അവിടെ നിന്നാണ് അവർ പിന്നെ വറഖത്ത് ഇബ്നു നൗഫലിനെ അന്വേഷിച്ച് പോകുന്നത്, എന്താണ് ഇതിൻ്റെ സാഹിത്യം എന്നൊക്കെ അറിയാൻ വേണ്ടി പോകുന്നതൊക്കെ. അപ്പോഴാണ് അവർ, അല്ലേ, പിന്നെ വറഖത്ത് ഇബ്നു നൗഫൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു പ്രവാചകൻ വരാനെന്നുണ്ട്, അത് നിങ്ങളായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്, ആ വന്ന ആൾ ജിബ്രീലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ കൈമാറുന്നത്. ഏതായിരുന്നാലും നുബുവത്തിൻ്റെ, റിസാലത്തിൻ്റെ, വഹയിൻ്റെ തുടക്കം ഈ സൂറത്തിലാണ്. ഏറ്റവും ആദ്യം അവതരിച്ച സൂറത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഈ 5 ആയത്തുകളാണ് ഏറ്റവും ആദ്യമായി അവതരിക്കുന്നത്. ഈ സൂറത്തിൽ തന്നെ അതിൻ്റെ അടുത്തൊരു ഭാഗം വരുന്നുണ്ട്. ഈ 5 ആയത്തുകൾ ഇറങ്ങി ജിബ്രീൽ തിരിച്ചു പോയി, പിന്നീട് മറ്റുള്ള ചില ഭാഗങ്ങൾ വന്നു. പക്ഷേ ഈ സൂറത്തിൻ്റെ ശേഷം വരുന്ന ചില ഭാഗങ്ങൾ അബൂജഹലിനെ കുറിച്ച് വന്നിട്ടുള്ളതാണ്. നമ്മൾ ആ ഭാഗം ഓതുമ്പോൾ ആ ഭാഗം
ഏകദേശം ഭാഗങ്ങളൊക്കെ അബൂജഹലിനെ കുറിച്ചാണ്
വന്നിട്ടുള്ളത്, മുഴുവനായും വന്നിട്ടുള്ളത്.
അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അഹങ്കാരം,
അതെ അതെ,
ഞാൻ തന്നെ എല്ലാം എന്നുള്ള മനോഭാവം,
ധിക്കാരവും ധാർഷ്ട്യവും മാത്രം കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു, അല്ലേ?
അതെ.
ഏതായിരുന്നാലും ഈ സൂറത്ത് മുഴുവനായും ഇന്ന് ചർച്ചക്കെടുക്കുന്നത് പ്രയാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
അതെ, തീർച്ചയായും പ്രയാസമാണ്. ആദ്യത്തെ 10 ആയത്ത് നമുക്ക് ചർച്ച ചെയ്യാം.
19 ആയത്താണ് ഇതിലുള്ളത്, അപ്പോൾ അതിൻ്റെ പകുതിയും പകുതിയാക്കാം.
മക്കിയാണ്,
മക്കിയ സൂറത്താണ്, തീർച്ചയായിട്ടും അത് പറയേണ്ട കാര്യമില്ല. കാരണം ഏറ്റവും ആദ്യത്തെ അവതരണമാണല്ലോ, മക്കിയാണ്. ഏതായിരുന്നാലും ആദ്യത്തെ പത്തായത്ത് അല്ലേ?
ആദ്യത്തെ പത്തായത്ത് ഇൻഷാല്ലാ.
എന്നാ ഉസ്താദ് ഒന്ന് ഓതിക്കൂടെ, നമുക്കൊന്ന് കേൾക്കാം ഇൻഷാല്ലാ.
അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ. خلق الإنسان من علق. اقرأ وربك الأكرم. الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى. أرآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى.
صدق الله مولانا العلي العظيم.
صدق الله العلي العظيم.
ഇതാണ് ആദ്യത്തെ പത്തായത്തുകൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന പത്തായത്തുകൾ.
ഇതിൽ നമുക്ക് ആദ്യം ഇതിന്റെ ആശയങ്ങൾ പറയായിരിക്കും നന്നാവ്.
അതെ അതെ, ഇൻഷാല്ലാ അല്ലേ, അങ്ങനെ തുടങ്ങാം.
എന്നാൽ പിന്നെ ഉസ്താദിൻ്റെ
അല്ല
എക്ര നമ്മൾ സാധാരണ പറയും, എക്ര താങ്കൾ വായിക്കൂ എന്നാണ്, നിങ്ങൾ ഓതൂ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കൂ എന്നാണ് ആ പറയുന്നത്. എക്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ വചനം. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഇസ്ലാമിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു പിന്നെ സൗരഭ്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ സുന്ദരമായൊരു മുഖം മറ്റുള്ളവർ നോക്കിക്കാണുന്നത് ഈ ഒരു ആഹ്വാനത്തിലാണ്. കാരണം വായന,
അതെ അതെ,
പഠനം, അധ്യാപനം, അറിവ്, വിദ്യാഭ്യാസം എന്നതൊക്കെയാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ഏറ്റവും ഉത്കൃഷ്ടമായ ഉത്തേജനം,
അവരുടെ
ഉയർച്ച.
അതെ അതെ,
എന്നത് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നതാണ്, ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ആഹ്വാനം തന്നെ വായിക്കാനാണ്,
വായിക്കാനും പഠിക്കാനും,
വായിക്കാനും പഠിക്കാനുമാണ്. ഇതൊരു വല്ലാത്ത ഒരു നിർദ്ദേശമാണ്, ആഹ്വാനമാണ്. അത് ഏറ്റെടുത്ത മുസ്ലിം സമൂഹം തന്നെയാണ് പിൽക്കാലത്ത് ഈ എല്ലാ ഉയർച്ചകളെയും താണ്ടിക്കടന്നിട്ടുള്ളത്.
അതെ അതെ അതെ,
സ്പെയിനിലും മറ്റും എല്ലാം പല നിലക്ക് മുസ്ലിം സമൂഹം ഒട്ടൊരുപാട് മുന്നോട്ട് ഗമിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ആഹ്വാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നത് തീർച്ചയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, യുദ്ധത്തിലൊക്കെ ബന്ദികളായി തടവുപുള്ളികളായി പിടിച്ചു വെച്ചവർക്ക് അവരുടെ മോചനദ്രവ്യം നിശ്ചയിച്ചിരുന്നത് അവരിൽ അഭ്യസിച്ച ആളുകൾക്ക്, ആളുകൾ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ, അത് അറിയാത്തവരെ
പഠിപ്പിച്ചു കൊടുക്കും.
അതൊക്കെ പിന്നെ ലോക സമൂഹം മൊത്തം ഏറ്റെടുത്ത വല്ലാത്തൊരു സുന്ദരമായ മുഖമാണ് ഇസ്ലാമിൻ്റെ. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് വായിച്ചു തുടങ്ങാനാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം. ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ആയത്തിൽ. അലഖിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അലഖ് എന്ന വാക്കിൻ്റെ അർത്ഥം
രക്തക്കട്ട, രക്തപിണ്ടെന്നൊക്കെ പറയാം.
അതെ അതെ, അതായത് നമുക്കറിയാവുന്നത് തന്നെയാണ്, ഒരു പിന്നെ ഒരു സയൻറ്റിഫിക് ട്രൂത്ത് കൂടിയാണ്. മനുഷ്യന് പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത് ഇതിൽ നിന്നാണ്, അതായത് രക്തത്തിൻ്റെ മറ്റൊരംശം തന്നെയാണല്ലോ ശുക്ലം, അതിൽ നിന്നാണ് മനുഷ്യന് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. പിന്നെ അടുത്ത ആയത്തിൽ വീണ്ടും അള്ളാഹുവിൻ്റെ ആഹ്വാനം, ഇഖ്റ, താങ്കൾ വായിക്കുക. വറബ്ബുക്കൽ അക്രം, നിങ്ങളുടെ റബ്ബാണ് അത്യുദാരൻ, ഏറ്റവും ഉദാരനായ ആള് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ്, നിങ്ങൾ വായിക്കുക. അവിടെയും അതന്നെ, വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം, പ്രസക്തിയുമാണ് അവിടെ വിളിച്ചോതുന്നത്. ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് തന്നെ അങ്ങനെയാണ്, അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് അവൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പേന ഏതൊരു പഠിതാവിൻ്റെയും അധ്യാപകൻ്റെയും ഒക്കെ ആയുധം പേനയാണ്, എല്ലാവരുടെയും ആയുധം പേനയാണ്. പേന കൊണ്ടാണ് എഴുതുന്നത്, അതുവഴിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ പ്രസരണം നടക്കുന്നത്. അപ്പോൾ പേന കൊണ്ട് പഠിപ്പിച്ചവനായ അല്ലാഹു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മക്കയിലെ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്ന് അകന്നൊഴിഞ്ഞ് ഹിറാ ഗുഹയിൽ തനിച്ച് ഏകാന്തനായിരിക്കുന്ന നബിയോടാണ് എഴുതാനും വായിക്കാനും അതേപോലെ പേന കൊണ്ട് പഠിപ്പിച്ചവനായ അല്ലാഹു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വല്ലാത്തൊരു സന്ദേശമാണ് ഖുർആൻ നൽകുന്നത്. അല്ലമ ബിൽ ഖലം എന്നിട്ട് പറയുന്നു അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അവനറിയാത്തത് പഠിപ്പിച്ചവനായ അല്ലാഹു. അങ്ങനെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ എന്തെല്ലാം വിധത്തിൽ പരിചയപ്പെടുത്താമായിരുന്നു? അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് സൃഷ്ടിച്ചവനായ അള്ളാഹു, പിന്നെ പഠിപ്പിച്ചവനായ അള്ളാഹു. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, ഖറാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, അല്ലദീ ഖലഖ് എന്നതാണ് ഏറ്റവും ആദ്യം പറയുന്നത്. പിന്നീട് പറയുന്നത് അല്ലദീ അല്ലമ ബിൽ
ഖലം. അപ്പോൾ
ഒന്ന് ഖലഖ, സൃഷ്ടിച്ചു. രണ്ടാമത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത് അല്ലമ. അപ്പോൾ അള്ളാഹു ഖാലിഖാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു നമുക്ക് അറിവ് നൽകി എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ജന്മം അയാളുടെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് പിന്നെ അയാൾ മനുഷ്യനായി ജനിച്ചു എന്നതും പിന്നീട് അറിവുള്ളവനായി എന്നതുകൂടിയാണ്. അൽഹംദുലില്ല, നമ്മുടെയൊക്കെ മക്കൾക്ക് അറിവ് കിട്ടാനും അതിൻ്റെ പ്രസരണം നടത്താനും ഒക്കെയുള്ള വഴി ഈ മഹാമാരിയുടെ ദുരന്തകാലത്തും ഇങ്ങനെ ഓൺലൈനായി സംവിധാനിക്കാൻ നമുക്ക് കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. ഈ ഓൺലൈൻ സംവിധാനങ്ങൾ നിലവിൽ വന്നത് ഇവിടെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കൾ പ്രേക്ഷകരൊക്കെ ഉണ്ടാവുമല്ലോ, സ്വന്തം മക്കളുടെ കാര്യത്തിൽ മദ്രസയിലേക്ക് പറഞ്ഞയച്ച് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവരെ വിദ്യാസമ്പന്നരാക്കുക എന്നതിന് തടസ്സം നേരിട്ട ഒരു സമയം,
തീർച്ചയായിട്ടും
ആ ഒരു സമയത്തെ മറികടക്കാൻ ഒരു സംവിധാനം നിലവിലുണ്ടാകുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അലംഭാവം കാണിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതായത് വീട്ടിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കാത്ത, ഒരു പക്ഷേ ഉപ്പമാരൊക്കെ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോകുന്നവരായിരിക്കും. ഈ വിഷയത്തിൽ കാര്യമായ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമായ ആളുകൾ ഉമ്മമാരാണ്. അവരുടെ വീട്ടുജോലികളുടെ കൂടെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യമായ ഒരു ജാഗ്രത വളരെ അനിവാര്യമാണ്.
അതുപോലെ മൊബൈൽ കൊണ്ടുള്ള
ദുരുപയോഗങ്ങൾ അതിനെ തടയാൻ,
ഈ പേരും പറഞ്ഞിട്ട് ദുരുപയോഗം ചെയ്യുന്നതും ശ്രദ്ധിക്കണം.
എത്രയോ ഉണ്ട് ഒരുപാട്. ഈ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരുന്ന അധ്യയന വർഷത്തിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ മദ്രസകളും വിദ്യാലയങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രതീക്ഷ ഇപ്പം നമുക്ക്
തീരെയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
കത്തിരിച്ചിക്കട്ടെ. ഏതായാലും വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് വിദ്യ സമ്പന്നരാക്കി കൊണ്ടുവരിക എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉചിതമായ രൂപം. എങ്കിലും അത് തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തൽ വളരെ അനിവാര്യം. കൂട്ടത്തിലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും വിദ്യ അഭ്യസിക്കുക, അറിവ് നേടുക എന്നത് ഒരു മനുഷ്യ ജന്മത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മനുഷ്യനായി ജനിച്ചു എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, പ്രസക്തിയുള്ളതാണ് എന്നത് ഈ ഒരു ആഹ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘോഷത്തിൽ നിന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
അതെ അതെ,
തീർച്ചയായും. അപ്പോൾ ഈ അഞ്ചായത്തുകളാണ് ആദ്യമായി ഖുർആനിൽ അവതരിച്ചത്. ഈ അഞ്ചായത്തുകൾ അവതരിച്ച് പിന്നീട് ജിബ്രീൽ തിരിച്ചുപോയി. പിന്നീട് അള്ളാഹു അടുത്ത ആയത്തുകളായിട്ടും ഒന്ന് പറഞ്ഞയക്കാണ്. അതൊരിക്കലും ഈ ശേഷം വന്ന ആയത്തുകളും
അല്ല,
അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം. ഇത് പിന്നീടാണ് വരുന്നത്, ഇത് ജിബ്രീലിൻ്റെ പ്രത്യേക സംഭവങ്ങൾ നടന്നതിൻ്റെ ശേഷമാണ് ശേഷം വരുന്ന ആയത്തുകൾ വരുന്നത്. ഇതിൻ്റെ ശേഷം പിന്നീട് ഇറങ്ങിയിട്ടുള്ളത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. നബി തങ്ങളെ പുതപ്പൊട്ട് മൂടി കിടക്കുന്ന നബി തങ്ങളോട് എഴുന്നേറ്റ് പിന്നെ ഗോതയിലേക്ക് ഇറങ്ങാനുള്ള ആഹ്വാനങ്ങളാണ് പിന്നീട്. അതേപോലെ യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമില്ലൈല ഇല്ലേ. അപ്പോൾ ഈ മുദ്ദസ്സിർ മുസ്സമ്മിൽ എന്നതൊക്കെ നബിയെ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. ഏതായിരുന്നാലും ഇവിടെ ഈ അഞ്ചായത്തുകൾ അവതരിക്കുന്നു. പിന്നീട് വന്നിട്ടുള്ള ആയത്തുകൾ അത് അബൂജഹലിനെ കുറിച്ചാണ്. ശേഷം വന്ന മുഴുവൻ ആയത്തുകളും അബൂജഹലിൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നത് നമുക്ക്
അവൻ്റെ അഹങ്കാരത്തിന് താക്കിയതായിട്ട്
അബൂജഹൽ വല്ലാത്തൊരു ധിക്കാരിയാണ്. കാരണം പല ചരിത്രങ്ങളിലൊക്കെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥമായ റിസാലത്തും നുബുവത്തും കിട്ടിയ ആളാണെന്ന് ബോധ്യപ്പെടാൻ മാത്രം ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയാകാൻ അബൂജഹലും കഴിഞ്ഞു.
പക്ഷേ
ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇതായത് കിട്ടിയിട്ടില്ല. അത് കിട്ടാതിരിക്കാനുള്ള ഒരൊറ്റ കാരണം തക്കബ്ബുറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള മനോനില എന്ന് പറയുന്നത് അവൻ്റെ ധിക്കാരവും
ദാർഢ്യവും.
യെസ്,
തീർച്ചയായും
ആ ഒരു ദാർഢ്യം അഹംഭാവം ഉള്ളില് ഞാൻ വലിയവനാണെന്ന് തോന്നലും
തീർച്ചയായിട്ടും
ഞാൻ മതി ഞാൻ പോന്നവനാണ് എന്ന് തോന്നൽ കല്ല അതല്ല ഇന്നൽ ഇൻസാൻ ലയത്തക മനുഷ്യൻ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നവനാവുകയാണ് എന്ന് അല്ലാഹു പറയുന്നത് അവിടെ അതെ അർഹുസ്തകന അവൻ ഞാൻ സ്വയം പര്യാപ്തനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിക്രമം
പ്രവർത്തിക്കുന്നു.
എനിക്ക് ഞാൻ തന്നെ മതി, എന്നെ കവച്ചു വെക്കാൻ ആരുമില്ല, ഞാനാണ് എല്ലാം തികഞ്ഞവൻ എന്ന ഒരു തോന്നൽ, ഞാൻ എല്ലാത്തിനും പര്യാപ്തനാണ് എന്നൊരു തോന്നൽ, ആ തോന്നലുള്ളവനായിക്കൊണ്ട് മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുന്നവനാവുകയാണ് എന്ന് പറയുന്നത് അബൂജഹലിനെ കുറിച്ചാണ്. അബൂജഹലിനെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ പോലും ഖുർആന്റെ ആയത്തുകൾക്കും ആശയങ്ങൾക്കും ഒരു ഏറ്റവും വലിയൊരു സവിശേഷത, ഒരു വ്യക്തിയെ ഒരു സ്ഥലത്തെ അതല്ലെങ്കിൽ ഒരു സംഭവത്തെ അധികരിച്ചൊരു പരാമർശം നടത്തിക്കഴിഞ്ഞാൽ അത് അവയിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല, സമാനമായ എല്ലാത്തിലേക്കും അതിനെ ബന്ധപ്പെടുത്താവുന്നതാണ് എന്നത്
ഖുർആനിലെല്ലാവർക്കും
ഒരു ആശയവ്യാപ്തി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ജിബ്രീൽ അല്ല ഈ ആയത്തുകൾ ഇറങ്ങിയത് അബൂജഹലിനെ കുറിച്ചാണെങ്കിലും സമാനമായ മനസ്സുകൊണ്ട്
നടക്കുന്ന
ഏത് ധിക്കാരികളെയും ഇത് ബാധിക്കുന്നതാണ് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ പറയുന്നു കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർഹുസ്തഗന ഇന്ന ഇല റബ്ബിക റുജ. എത്ര ധിക്കാരവും ദാർഢ്യവും കൊണ്ട് നടന്നാലും അവന്റെ
മടക്കം,
അതായത് ഇന്ന ഇല റബ്ബിക റുജ, അതായത് തീർച്ചയായും ഇന്ന ഇല റബ്ബിക നിന്റെ രക്ഷിതാവിലേക്കാണ് അർറുജ എന്ന് പറഞ്ഞാൽ മടക്കം, അവസാനം മടങ്ങിയെത്താനുള്ളത് ഇങ്ങോട്ടെത്താനുള്ളതാണ് എന്നൊരു തോന്നൽ അവൻ ഉണ്ടായിരിക്കണം എന്ന ഒരു ആഹ്വാനം കൂടി ഇതിൽ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, പിന്നെ ഇതിൻ്റെ ആശയങ്ങൾ ഇനിയും പറയാനുണ്ട്, വിശദമായി പറയാനുള്ളത്. കാരണം ഈ ഇത് വരുന്ന പശ്ചാത്തലമൊക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ അത് പറഞ്ഞ് തീർക്ക
പ്രയാസമായിരിക്കും,
അടുത്ത എപ്പിസോഡിലേക്ക് അത് മാറ്റിവെക്കാം. എനിക്ക് തോന്നുന്നു ഈ പത്തായത്തുകൾ ഒരു തവണ കൂടി ഒന്ന് പാരായണം ചെയ്ത് അവസാനിപ്പിക്കലായിരിക്കും നന്നാവുക, പ്രേക്ഷകർക്കൊന്ന് നിങ്ങളുടെ കൂടെ ഓതാൻ
ഒരു ശ്രദ്ധിക്കുമല്ലേ. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى.
صدق الله العظيم. صدق الله العظيم. പത്തായത്തുകളിലെ എല്ലാത്തിന്റെയും ആശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല,
വേണ്ട പോലെ എത്തിയിട്ടില്ല. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് തുടരാം.
ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ബാക്കി വരുന്ന ആയത്തുകളുമായി വീണ്ടും കാണാം. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ.
ആമീൻ.
ദുആകളിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
റമദാൻ.